വലിയ പരീക്ഷകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് സ്വയം തിരുത്താനുള്ള ഒരു വലിയ അവസരമായി കാണണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നയാളാണ് ഇയ്യോബ്. ദുരിതാനുഭവങ്ങളുടെ വലിയൊരു തുടർച്ചയാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. എല്ലാം വേർപെട്ടു പോകുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു, ഒടുവിൽ വലിയ രോഗം വരുന്നു. എന്താണ് ഇദ്ദേഹം നൽകുന്ന പാഠം? കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രിയർക്കീസ് ആയിരുന്ന പോപ്പ് ഷെനൂഡ മൂന്നാമൻ വളരെ ആധ്യാത്മികമായ ഗ്രന്ഥങ്ങൾ ഒട്ടേറെ രചിച്ചിട്ടുള്ള പിതാവാണ്. ഇയ്യോബിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ജോബ് ദ റൈച്ചിയസ്നെസ് വൈ ട്രൈഡ്. നീതിമാനായ ഇയ്യോബ് എന്തുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടത്? ഇയ്യോബ് നീതിമാനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നീതിമാന്മാർ എന്തുകൊണ്ടാണ് കഷ്ടമനുഭവിക്കുന്നത് എന്നുള്ള വലിയൊരു സമസ്യ എല്ലാ കാലത്തും നമ്മെ എതിരിട്ടിട്ടുള്ളതുമാണ്. നന്മയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും രോഗവും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാവുന്നത്? അത് നമ്മെ എല്ലാ കാലത്തും ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യവുമാണ്. വളരെ വ്യത്യസ്തവും വ്യക്തവുമായ ഒരു ഉത്തരം പരിശുദ്ധനായ പോപ്പ് ഷെനൂഡ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇയ്യോബ് നീതിമാനായിരുന്നു എന്ന് ദൈവം തന്നെ പറയുന്നുണ്ടല്ലോ. ആ പുസ്തകത്തിൽ ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിലും രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിലും ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പാപം മൂലമല്ല ഇയ്യോബിന് ഇപ്രകാരം ഒരു വലിയ ദുഃഖവും വലിയ രോഗവും ഒക്കെ ഉണ്ടായത്. പിന്നെയോ യഹോവ സാത്താനോട് പറയുന്നു, എന്റെ ദാസനായ ഇയ്യോബിൽ നീ ശ്രദ്ധ വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് കാരണം? പോപ്പ് ഇങ്ങനെയാണ് പറയുന്നത്, ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഹി വാസ് റൈച്ചിയസ്നെസ് ആൻഡ് വാസ് അവെയർ ഓഫ് ദാറ്റ് ഫാക്ട്. അവൻ നീതിമാനായിരുന്നു, എന്നാൽ നീതിമാനായിരുന്നു എന്നൊരു തോന്നൽ അവനുണ്ടായിരുന്നു. അതിന്റെ തെളിവും പറയുന്നുണ്ട്. ഒന്നാം അധ്യായത്തിൽ തന്നെ അവൻ യാഗമർപ്പിക്കുമ്പോൾ, ഇയ്യോബ് തന്റെ മക്കൾക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന വലിയിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, തന്റെ മക്കളുടെ പുത്രന്മാരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഇയ്യോബ് അവിടെ യാഗമർപ്പിക്കുന്നത്, തന്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പൊ തനിക്ക് വലിയ പാപമൊന്നുമില്ലെന്നൊരു തോന്നൽ അയാൾക്കുണ്ട്. താൻ നീതിമാനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണെന്നൊരു തോന്നൽ അയാൾക്കുണ്ട്. സത്യത്തിൽ നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തുന്ന ഒരു ചിന്തയും അതാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന പാപവും അതാണ്. കാരണം എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു വ്യഗ്രത എന്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. വിധിക്കാതെ ജീവിക്കാൻ പറ്റുമോ? വേദോത്സവത്തിൽ വിധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരിൽ എന്തൊക്കെ കുറവുകളുണ്ട് ആ കുറവുകളെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം സംസാരിക്കും. അതിന്റെ കാരണം എന്താണ്? നമ്മളിപ്പോ വേദപുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വാട്സപ്പ് വായിക്കാനും പത്രം വായിക്കാനും എടുക്കുന്നതിന്റെ കാരണം എന്താണ്? പത്രം വായിക്കുമ്പോഴും വാട്സപ്പ് വായിക്കുമ്പോഴും ഉണ്ടാവുന്ന ഒരു മനസുഖം അതെന്താണെന്നറിയാമോ? നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുന്നത്, അയ്യോ ഞാൻ ഇന്നവരെ സൈനൈഡ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ, നമ്മൾ അത്രയും ഭയങ്കരിയല്ലല്ലോ, നമ്മൾ കുറച്ചുകൂടെ നീതിയുള്ളവരാണ്, കുറച്ചുകൂടെ പരിശുദ്ധരാണല്ലോ. ശരിയല്ലേ? നമ്മളാരും അമ്മായിയമ്മയുടെ തലയ്ക്ക് ചെരവ് കൊണ്ട് തല്ലിയിട്ടില്ലല്ലോ, നമ്മളാരും അമ്മായിയപ്പനെ പട്ടിണി കിട്ടിട്ടില്ലല്ലോ. ഇതൊക്കെയല്ലേ പത്രത്തിൽ വരുന്നത്, അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ വരുന്നത്, നമ്മുടെ അന്ത്യചർച്ചയിൽ പോലും വരുന്ന സംവാദങ്ങളിൽ പറയുന്ന ഈ കൊടും പാതകങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ വളരെ നീതിയുള്ളവരാണ്, നിഷ്കളങ്കരാണ്, നേരുള്ളവരാണ്, പുണ്യവാന്മാരാണ്, വേണമെങ്കിൽ ധൂപം അർപ്പിച്ചാൽ പോലും കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ വേദപുസ്തകം വായിച്ചാലോ? ഇപ്പൊ ആളുകൾ വേദപുസ്തകം വായിക്കുന്ന രീതി തന്നെ വ്യത്യസ്തമാണ്. സമഗ്രമായൊരു വായനയോ പഠനമോ അല്ലല്ലോ ഇന്ന് നമ്മുടെ ഭാഗത്തുണ്ടാവുന്നത്. ഇന്നിപ്പോ നമ്മൾ ജനുവരി ഒന്നാം തീയതി വേദപുസ്തകം വായിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ വേദപുസ്തകം വായിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യമേ വേദപുസ്തകം എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കണ്ണടയ്ക്കും, എന്നിട്ട് ഇങ്ങനെ വേദപുസ്തകം അടച്ചു വെച്ചിട്ട് ഒറ്റ തുറക്കലാണ്. നമ്മൾ ഉദ്ദേശിച്ചതല്ല വന്നതെങ്കിൽ നമ്മൾ അങ്ങ് അടച്ചു വയ്ക്കും. വീണ്ടും നമ്മൾ കണ്ണടയ്ക്കും, വീണ്ടും തുറക്കും. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടുന്നത് വരെ ഈ പുസ്തകം നമ്മൾ കണ്ണടച്ചു തുറക്കും. ഇങ്ങനെയല്ലല്ലോ വേദപുസ്തകം വായിക്കേണ്ടത്. അവസാനം നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും, ദൈവമേ നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കണമേ, സ്തോത്രം. ഇങ്ങനെ എത്ര നാൾ നമുക്ക് ദൈവത്തെ കളിപ്പിക്കാൻ പറ്റും? എന്നാൽ ഇങ്ങനെ പോലും വേദപുസ്തകം വായിച്ചാൽ അപകടമുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കണ്ണടച്ച് തുറന്നെടുക്കുന്നത് വിധിക്കരുത്. ജീവിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനെ കുറിച്ചെങ്കിലും കുറ്റം പറയാതെ ഒരു ദിവസം കടന്നു പോകാൻ പറ്റുമോ? പോട്ട്, രണ്ടാമത്തെ ദിവസം വീണ്ടും കണ്ണടച്ച് തുറന്നു. മോഹിക്കരുത്, ജീവിക്കാൻ പറ്റുമോ? സമ്പത്തിനോട്, അധികാരത്തോട്, മാംസത്തോട് മോഹമില്ലാത്ത ആരാ ഉള്ളത്? അപ്പൊ ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാല് വലിയ അപകടം പിടിച്ച പണിയാണ്. അതുകൊണ്ട് ഇതിന്റെ വായന നമ്മൾ കുറയ്ക്കും. മറ്റു പലതും വായിക്കാനും ആ കമന്റുകൾക്ക് കമന്റ് ഇടാനും നമുക്ക് നല്ല ഉത്സാഹമാണ്. അത് ഷെയർ ചെയ്യാനും നമുക്ക് ഉത്സാഹമാണ്. ഇത് ഷെയർ ചെയ്യാൻ നമുക്ക് അത്ര ഉത്സാഹമില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുക? സ്വയം നീതിമാന്മാരായിരിക്കുന്നത് നമ്മുടെ എല്ലാം ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം ഇയ്യോബിനും ഉണ്ടായിരുന്നു. അതാണ് ദൈവം ഇവിടെ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. വേറൊരു തെറ്റും ഇയ്യോബിൽ കണ്ടെടുക്കാൻ പറ്റുന്നില്ല. ദൈവം ഇവിടെ കറക്റ്റ് ചെയ്യുന്നത് ഇയ്യോബിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ഒരു അപകടത്തെയാണ്. ദൈവം അവനോടുള്ള സ്നേഹം മൂലം കറക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ പിതാവ് പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗത്ത് ഈ ഓരോ ദുരന്ത വർത്തമാനങ്ങൾ വന്ന് ദൂതന്മാര് പറയുമ്പോഴും, സെബായര് വന്ന ആടുമാടുകളെ കൊണ്ടുപോയെന്നും കൽദായര് വന്ന് കവർച്ച നടത്തിയെന്നും ആകാശത്തുനിന്ന് അഗ്നി വീണ് നിന്റെ മക്കളെല്ലാവരും മരിച്ചുപോയെന്നും ഒക്കെ പറയുമ്പോ ഇയ്യോബ് എന്താ പറയുന്നേ? ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായിട്ടാണ് വന്നത്, ഞാൻ നഗ്നനായിട്ടാണ് മടങ്ങിപ്പോകുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു എന്നൊക്കെ തന്നെയാണ് ഇയ്യോബ് പറയുന്നത്. തൊട്ടു പിന്നാലെ ഇയ്യോബിന് രോഗം വരുന്നു. ആ രോഗം വരുന്ന സമയത്ത് ഇയ്യോബിന്റെ ഭാര്യ വന്നിട്ട് പറയാണ്, ഇനിയെങ്കിലും പൊന്നി ഇയ്യോബ് ഈ ദൈവത്തെ വിട്ടിട്ട് നമുക്ക് വേറെന്തെങ്കിലും ആരാധനാ സ്ഥലത്ത് പോകാലോ. ഈ ദൈവത്തെ നീ മുറുകെ പിടിച്ചോണ്ടിരുന്ന് കുറെ നാളായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും നിനക്ക് ഇത്രയും കഷ്ടവും സങ്കടവും ദുഃഖവും അല്ലേ വരുന്നത്? ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ആരാധനാലയത്തിൽ പോയി നോക്കിയാലോ എന്നുള്ള തരത്തിലാണ് ഈ ദൈവത്തെ ഉപേക്ഷിക്കാനുള്ള ഒരു പ്രേരണ ഇയ്യോബിന്റെ ഭാര്യ പറയുമ്പോ. ഇയ്യോബിന്റെ ഭാര്യയോട് ഇയ്യോബ് എന്താ പറയുക? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്ന എന്താണ്? നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എത്രയോ നന്മ കൈക്കെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് തിന്മ കൈക്കൊള്ളുന്നതിന് എന്താണ് നിനക്ക് വിരോധം? ഇതെല്ലാം പറഞ്ഞിട്ട് ആ അധ്യായം, രണ്ടാം അധ്യായത്തിന്റെ അവസാനം എന്താണെന്നറിയോ? പത്താം വാക്യം, ഇതിലൊന്നും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്ലോട്ട് വരുന്നത്. മൂന്നാം അധ്യായത്തിലെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇയ്യോബിന്റെ മൂന്ന് സ്നേഹിതന്മാര് വരികയാണ്. തേമാന്യനായ എലീഫസും, ശൂഹ്യനായ ബിൽദാദും, നയമാത്യനായ സോഫറും. ഇവര് വന്നിട്ട് വസ്ത്രം കീറി ആകെ ഒരു ഷോയാണ്. ഇവരെന്താ പറയുക? ഒരാൾക്ക് രോഗമാണെന്ന് കേട്ടാൽ ചില ആളുകൾക്ക് ആഘോഷമാണ്. എന്താണ്? അവനെ ആശ്വസിപ്പിപ്പാനും അവനോട് സഹതാപം കാട്ടാനും അവര് പോയി എന്നാണ് വേദോസ്തുതി പറയുന്നത്. ഓ, എല്ലാവർക്കും സന്തോഷമായി, രോഗമായല്ലോ. അപ്പൊ രണ്ട് നല്ല വാക്ക് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് ഇവരങ്ങോട്ട് ചെല്ലുകയാണ്. വലിയ ജ്ഞാനികളായ പണ്ഡിതന്മാരായ ആളുകളാണ്. ആ രോഗിയായി കിടക്കുന്ന ഇയ്യോബിന്റെ അടുത്ത് ചെന്ന് വസ്ത്രമൊക്കെ വലിച്ചു കീറി വലിയ പ്രകടനം. എന്നിട്ട് 7 ദിവസം മിണ്ടാതെ ഇരുന്ന് ഇയ്യോബിനോടങ്ങ് സഹതപിക്കുകയാണ്, മൗനമായിരുന്ന്. 8-ാം ദിവസം ഇവന്മാർ എന്താ കാണിച്ചെന്നറിയോ? അങ്ങോട്ട് വർത്തമാനം തുടങ്ങി. നിനക്ക് ഈ രോഗം വരാൻ കാരണം നിന്റെ പാപം മൂലമാണ്, നീ ദൈവത്തെ മറന്നത് മൂലമാണ്, നീ വലിയ അഹങ്കാര വർത്തമാനങ്ങൾ പറഞ്ഞത് മൂലമാണ്. 18 അധ്യായങ്ങൾ പിന്നീട് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇത് തന്നെയാണ് പുരോഗമിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. വീടും കൂടും പോയി, ആരോഗ്യം പോയി, ഇപ്പൊ വിശ്വാസവും സാത്താൻ തകർക്കുകയാണ്. ഈ അഹത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോ ഇയ്യോബ് പ്രതികരിച്ചു തുടങ്ങി. അതുവരെ ഇയ്യോബിന്റെ അധരങ്ങളാൽ പാപം ചെയ്യാത്ത മനുഷ്യനാണ്. ദൂതന്മാര് വന്ന് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഭാര്യ വന്ന് പറഞ്ഞപ്പോഴും പാപം ചെയ്യാത്ത ഇയ്യോബ് അയാളുടെ അഹന്തയിൽ തൊട്ടപ്പോ, നീ അഹങ്കാരിയാണ്, നീ പാപം ചെയ്തവനാണ്, നീ ദൈവത്തെ മറന്നവനാണെന്ന് നീതിമാനെന്ന് അതുവരെ സ്വയം വിചാരിച്ചിരുന്ന ഒരാളോട് പറഞ്ഞപ്പോ അയാളുടെ അഹത്തിൽ അത് തൊട്ടു. അയാൾ പിന്നെ പ്രതികരിക്കാൻ തുടങ്ങുന്നുണ്ട്. 32:1 ഇയ്യോബിന് ഇപ്രകാരം പരീക്ഷ വരാനുള്ള കാരണം ആ വാക്യത്തിലുണ്ടെന്ന് പോപ്പ് പറയുന്നു. ആ വാക്യം നമുക്കറിയാം, അതിപ്രകാരമാണ്: അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. ഇത് പറഞ്ഞുണ്ടാക്കിയതല്ല, ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് ആ പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. പക്ഷേ ആ രണ്ടുപേര് നിരന്തരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അവര് നിർത്തിയപ്പോ മൂന്നാമതൊരാൾ അവിടെ തുടങ്ങി. 32:1 അപ്പോൾ രാവംശത്തിൽ ബൂസിനായ ബറബ്ഹേലിന്റെ മകൻ എലീഹുവിന്റെ കോപം ജ്വലിച്ചു. ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചത് കൊണ്ട് ഇയ്യോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചു. ഒപ്പം അവനെ ദൈവഹിതമറിയാതെ കുറ്റപ്പെടുത്തിയ സ്നേഹിതന്മാരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചിട്ട് അവൻ പറയുകയാണ്, നിങ്ങൾ പ്രായമുള്ളവരായതുകൊണ്ട് ഞാനിതുവരെ ഒന്നും പറയാതിരുന്നതാണ്. പ്രായം കൊണ്ട് അതിനെ ബഹുമാനിച്ചാണ് ഞാൻ മിണ്ടാതെ ഇരുന്നത്. പക്ഷേ പ്രായം ചെന്നവരത്രേ ജ്ഞാനികളെന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായം പാലിക്കുന്നവരെന്നില്ല. ഞാൻ പക്ഷം പിടിക്കുന്നില്ല, ഞാൻ മുഖസ്തുതി പറയുന്നില്ല, പക്ഷെ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഇയ്യോബിനെ നന്നായി അയാൾ ശാസിക്കുന്നു. 37:37 അവസാന ഭാഗത്ത് അയാളുടെ സംഭാഷണം അവസാനിക്കുകയാണ്. മിണ്ടാതിരുന്ന ഇയ്യോബെ, ഇത് ശ്രദ്ധിച്ചുകൊള്ളുക, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചുകൊള്ളുക. മനുഷ്യർ അവനെ ഭയപ്പെടുന്നു, ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ ശാസന അവസാനിപ്പിക്കുകയാണ്. 38:1 ഇങ്ങനെയാണ്: അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം മരളി ചെയ്തതെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന ഇളക്കുന്നവനാര്? നീ പുരുഷന്മാരെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പിന്നെ തുടർച്ചയായ ചോദ്യശരങ്ങളാണ് അധ്യായങ്ങളിൽ. പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു, എങ്കിലും ചിറകും തൂവലും കൊണ്ടത് വാത്സല്യം കാണിക്കുമോ? അത് നിലത്ത് മുട്ടയിട്ടേച്ചു പോകുന്നു, അത് തന്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന പോലെ കാഠിന്യം കാണിക്കുന്നു. ഇതിന്റെയൊക്കെ രഹസ്യങ്ങൾ നിനക്കറിയാമോ? ഇങ്ങനെ പ്രപഞ്ചത്തിലെ മനുഷ്യന് ഒരിക്കലും ഭാവന പോലും ചെയ്യാൻ പറ്റാത്ത പ്രാപഞ്ചിക രഹസ്യങ്ങളെ കുറിച്ച് നിനക്കറിവുണ്ടോ? നിന്റെ അറിവ് എത്രമാത്രം നിസ്സാരമാണ്, എത്രമാത്രം തുച്ഛമാണ്! നിന്റെ അഹങ്കാരത്തിന്റെ കാരണങ്ങൾ എത്രമാത്രം വൃഥാവായിട്ടുള്ളതാണ് എന്ന് ദൈവം അവനോട് വാദിക്കുന്നു. ഒടുവിൽ 42 എത്തിയപ്പോൾ ഇയ്യോബ് എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? ഇയ്യോബ് ഇപ്രകാരം പറയുന്നു: നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവനോ ഇവനാര്? അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ നിന്നോട് സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത്. തന്റെ സെൽഫ് എസ്റ്റീം എല്ലാം അവിടെ അവസാനിക്കുന്നു, തന്റെ സെൽഫ് ബോസ്റ്റിംഗ് എല്ലാം അവിടെ അവസാനിക്കുന്നു, തന്റെ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എല്ലാം അവിടെ അവസാനിക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സത്യ അനുതാപത്തോടെ സ്വയം തിരുത്തുന്നവനായ ഇയ്യോബിനെ കണ്ടു കഴിയുമ്പോ യഹോവ അവനെ വിചാരണ ചെയ്ത, അവനെ കുറ്റപ്പെടുത്തിയ, അവന്റെ പരീക്ഷാകാലത്ത്, അവന്റെ രോഗകാലത്ത് അവനെ ഒറ്റപ്പെടുത്തിയ ആളുകളോട് യഹോവ ഉഗ്രമായി ശാസിക്കുന്നു, അവരോട് പ്രതികാരം ചെയ്യുമെന്നവരെ പറയുന്നു. ഒടുവിൽ ഇയ്യോബിന് തനിക്ക് നഷ്ടമായതെല്ലാം ഇരട്ടിയായി നൽകുന്ന മഹാകരുണയുടെ വലിയൊരു സമൃദ്ധിയുടെ കാലം അവന് സമ്മാനമായി കൊടുക്കുന്നതും തിരുവെഴുത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. ആ പുസ്തകം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. The trial of Job teaches us that every trial has an end. എല്ലാ പരീക്ഷകൾക്കും ഒരു അവസാനമുണ്ട്. എല്ലാ വ്യഥകൾക്കും എല്ലാ വേദനകൾക്കും ഒരു അവസാനമുണ്ട്. സ്വയം തിരുത്തലിന്റെ ഒരു വലിയ പാഠം നൽകിക്കൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകവും അവസാനിക്കുന്നത്.
താഴ്മയോടുന്ന ഏറ്റവും വലിയ ആവശ്യമാണ്. നമുക്കൊക്കെ അഹങ്കാരങ്ങളുണ്ട്, അഹങ്കാരമുണ്ട്. ദൈവത്തോടെ നടക്കുന്നവർ കൂടുതൽ വിനയത്തോടും സമയത്തോടും കൂടെ നടക്കേണ്ടത് ആവശ്യമാണ്. താഴ്മയുള്ള അനുഭവം നമുക്കുണ്ടാകണം. മീഖാപ്രവാചന പുസ്തകം 6:8 വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാവൽപ്പനായ നിന്റെ ദൈവത്തിന്റെ സന്നിധി താഴ്മയോട് അടപ്പാനും അല്ലാതെ എന്താകുന്ന യഹോവ നിന്നോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം നടക്കുമ്പോൾ. താഴ്മയോ നടക്കുവാൻ നമുക്ക് സാധിക്കും. ഹ്യൂമിലിറ്റി ഈസ് ദ ക്വീൻ ഓഫ് ഓൾ വെർച്യൂസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരം ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ശാപമായി നമുക്കെല്ലാം, ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഞാൻ എന്തോ ആയി എന്നുള്ളൊരു ഭാവമുണ്ട്. ഞാൻ എന്ന ഭാവം കളയണം. പ്രിയമുള്ളവരെ, താഴ്മയോടുകൂടെ നമുക്ക് ദൈവസന്നിധി കടന്നു വരുവാൻ നമുക്ക് സാർത്ഥതയില്ലാതെ കടന്നു വരുവാൻ സാധിക്കണം. സോറൻകാരുടെ ആന്യ ചിന്തകൻ പറഞ്ഞിരിക്കുന്നു, ദൈവം മുമ്പാകെ നാം എപ്പോഴും കുറ്റക്കാരാണ് എന്നാണ് നമ്മൾക്ക് അനുഭവപ്പെടേണ്ടത്. സൂര്യ വെളിച്ചത്തിൽ മറ്റു വെളിച്ചങ്ങളില്ലാതാകുന്നത് പോലെ ദൈവം മുമ്പാകെ ഞാൻ ചെറുതാകുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധി നമുക്ക് ആ ഒരു ബോധ്യത്തിലൂടെ കടന്നു വരുവാൻ സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, ഞാനാകുന്നത് എൻ്റെ കഴി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാ. നമ്മളൊക്കെ ഞാൻ നമ്മളുൾപ്പെടെ എല്ലാവരും പറയും, ഞാൻ എൻ്റെ കഴിവുണ്ട് അതൊക്കെ നേടി, ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്കാകേണ്ട ആവശ്യമാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. പുറപ്പാട് പുസ്തകം നമ്മൾ ആ അധ്യായം 32 വായിക്കുമ്പോഴറിയാം, അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അതും അവിടുന്ന്. അവിടെ ദൈവം അഹ്റോനെയല്ല ജനത്തെയാണ് ശിക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ അഹങ്കാരത്തെ മാറ്റി താഴ്മയുടെ അനുഭവം നമുക്കുണ്ട്. അഹങ്കാരം എന്ന ആഭരണം മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചതുമില്ല എന്നാണ് പുറപ്പാട് പുസ്തകം 31:33 നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് നടക്കുന്നവർ താഴ്മയുള്ളവരാകണം. അഹങ്കാരം നമ്മൾ മാറണം. സാർത്ഥത നമ്മളിന്ന് മാറണം. നമുക്കറിയാം, ഒരു വൃക്ഷം ഫലം തരുമ്പോൾ വൃക്ഷത്തിൻ്റെ ഫലം താഴോട്ട് കുനിയുന്നത് പോലെ നമ്മളും ദൈവസന്നിധിയിൽ നമുക്ക് അനുഗ്രഹം തരുമ്പോൾ താഴോട്ട് കുനിയണം. നമ്മളിന്ന് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ദൈവത്തിൻ്റെ ദാനവും അധ്വാനവും ഒക്കെയാണ്. ആ ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളായിരിക്കുമ്പോൾ ദൈവത്തോടുകൂടെ, ദൈവമേ, ദൈവം തന്ന ബോധ്യത്തോടുകൂടെ താഴ്ക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് പത്രോസ് ലേഖ ദൈവത്തോടുകൂടെ താഴ്മയ നടക്കുന്നവർക്ക് പൊതുവായി കൊടുക്കുന്നൊരു നിർദ്ദേശമുണ്ട്. അവിടെ പറയുന്നുണ്ട്, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണം. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമ്മൾ ലോകം കൊറോണ എന്ന മഹാമാരിയുടെ വൈറസ് രീതിയിലാണ് കഴിയുന്നത്. അവിടെ നമ്മൾ എല്ലാവരും പറയും, ഇന്ന് പല ജീവിതശൈലിയൊക്കെ നമ്മൾ മാറി, സോഷ്യൽ ഡിസ്റ്റൻസ് വേണം, മാസ്ക് വേണം എന്ന്. ഇതിനൊക്കെ പരസ്യമുണ്ട്, റിസ്ക് വേണ്ട മാസ്ക് മതി എന്നാണ് ടി വിയിലൊക്കെ പരസ്യം പറയുന്നത്. റിസ്ക് ഒന്നും വേണ്ട, മാസ്ക് ഉണ്ടെങ്കിൽ എല്ലാം ആയെന്നാ. പ്രിയമുള്ളവരെ, സാനിറ്റൈസർ ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയായി മാറിയിരിക്കുകയാണ് എപ്പോഴൊക്കെ. ഇന്ന് നമ്മളും പുരോഹിതന്മാർ പറയും, ദേവാലയത്തിലേക്ക് ആരും വരരുത്, അകന്ന് നിൽക്കണം. പണ്ട് പറയുമായിരുന്നു, ദൈവത്തോട് അടുത്ത് നിൽക്കണമെന്ന് പറയുന്നവർ. കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് താഴ്മയുടെ അനുഭവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. താഴ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ, പരിശുദ്ധ മാതാവ്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറിയാമിൻ്റെ ആ പാട്ടിൽ പറയുന്നുണ്ട്, അവൻ തൻ്റെ ദാസ്യതാഴ്ച കടാക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് താഴ്മയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മൾ നമസ്കാരത്തിൽ പാടുന്നുണ്ടല്ലോ, ആരുമുയർത്ത പെട്ടിൽ ഇതുപോലെ അതിനാസ്പാഷ്ടം മാറിയാമേ പോ, ലാരും താഴ്ത്ത പെട്ടിട്ടില്ല. മറിയമ്മനെ പോലെ ഉയർന്നവളുമില്ല, അതുപോലെ താഴ്ന്നവളുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മറിയമ്മനെ പോലെ, വിശുദ്ധന്മാരെ പോലെ നമുക്കും കാണിച്ചു തരുന്നത്, നീ ഒന്ന് താഴണം, നീ ഒന്ന് താഴണം, നിന്റെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് നീ അടുത്ത് വരണം. പ്രിയമുള്ള ആധുനിക ലോകത്തിൽ ചിലതൊക്കെ നമ്മൾ തിരിച്ചറിയാനുള്ള ഒരനുഭവം നമുക്കുണ്ടാകണം. അതുകൊണ്ട് താഴ്മയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ നമുക്കിടയാകണമെന്ന് ഓർപ്പിക്കട്ടെ.